2025 ഒക്ടോബർ 12 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ ഒന്നാം പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. സ്വാമി നിത്യ ചൈതന്യതി ഗുരുദേവ ദൗത്യവാഹകൻ എം എസ് സജീവൻ എഴുതുന്നു. മനുഷ്യരെ ഭേദങ്ങളില്ലാതെ ഒന്നായി കാണുവാനും സർവചരാചരങ്ങളെയും സ്നേഹിക്കാനും ആത്മീയതയ്ക്കൊപ്പം ഭൗതിക വളർച്ചയും കൈവരിക്കാനും ഉപദേശിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ ലോകമെങ്ങും എത്തിക്കുന്ന മഹാദൗത്യം ഏറ്റെടുത്ത ആത്മീയ ആചാര്യൻ മലയാളിയായ സ്വാമി നിത്യചൈതന്യയതി. തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ തന്റെ ഗുരുനാഥൻ വിദ്യാനന്ദയുടെ നിർദ്ദേശപ്രകാരം സ്ഥാപിച്ച ശ്രീ ശ്രീ ദക്ഷിണമൂകാംബിക എഡ്യൂക്കേഷൻ കൾച്ചറൽ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്, ദക്ഷിണകാശി വിദ്യാനന്ദഗിരിമഠം, ശ്രീനാരായണ ഗുരുകുലം നടപ്പാക്കുന്നത് ഗുരുഭക്തി തുടിക്കുന്ന പദ്ധതികളാണ്. തമിഴ് ജനതയുടെ വൈകാരിക പിന്തുണ നേടിയ മഠം ദക്ഷിണേന്ത്യയിലാകെ വിപുലമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെയും സ്വാമി വിദ്യാനന്ദയുടെയും വാക്കുകളിലും ദർശനങ്ങളിലും കടുകിട വ്യത്യാസം വരുത്താതെ ആധുനിക കാലത്തെ ഉൾക്കൊണ്ട് മഠത്തെ നയിക്കുക എന്ന നിഷ്കാമകർമ്മം അനുശ്യൂതം തുടരുകയാണ് സ്വാമി നിത്യാനന്ദയതി. ജാതിമത ഭാഷ വർഗ വർണ്ണ രാജ്യഭേദമില്ലാതെ മഠത്തിന് പിന്നിൽ അണിനിരക്കുന്നവർക്കും ഒറ്റ ലക്ഷ്യം മാത്രം, ശ്രീനാരായണ ദർശനം ലോകമെങ്ങും എത്തിക്കുക. ശ്രീനാരായണ ഗുരുദേവന്റെ സാന്നിധ്യം കൊണ്ട് ധന്യമായ തമിഴ്നാട്ടിലെ തെങ്കാശി ചെല്ലപ്പനഗറിലാണ് മഠത്തിന്റെ ആസ്ഥാനം. ഗുരുകുല സമ്പ്രദായത്തിൽ ഗുരുദേവ ദർശനങ്ങൾ പഠിപ്പിക്കലാണ് മഠം പ്രധാനമായി ചെയ്യുന്നത്. ദാർശനിക തലത്തിൽ പഠനവും പഠനത്തിലൂടെ പരിജ്ഞാനം പകർന്ന് നൽകുമ്പോഴുമാണ് പ്രാർത്ഥനകൾ ധന്യമാകുന്നത്. സ്വാമി വിദ്യാനന്ദ നിർദ്ദേശിച്ചതുപ്രകാരം തയ്യാറാക്കിയ പാഠ്യപദ്ധതിയുമുണ്ട്. സ്ഥിരം ക്ലാസുകളും ഓൺലൈൻ ക്ലാസുകളും നടത്തുന്നുണ്ട്. ആധ്യാത്മികതയ്ക്കൊപ്പം ഗുരുദേവൻ മുന്നോട്ട് വെച്ച ഭൗതിക അച്ചടക്കവും എല്ലാവരെയും പഠിപ്പിക്കണമെന്നതാണ് മഠത്തിൻ്റെ കാഴ്ചപ്പാട്. സംഘടന വേണം, ശക്തിപ്പെടണം, വിദ്യ വേണം, അഭ്യസിക്കണം, വ്യവസായം കൊണ്ട് അഭിവൃദ്ധി, കൃഷി ചെയ്യണം, സാമൂഹ്യമായി വ്യക്തിക്കും കുടുംബത്തിനും നിലനിൽപ്പിനാവശ്യമായ ഭൗതിക മുന്നേറ്റത്തെ ഉറപ്പിച്ച് ആധ്യാത്മിക നേട്ടവും കൈവരിക്കുകയെന്ന ഗുരുദേവൻ മഹദർശനങ്ങളിൽ അടിസ്ഥാനമാക്കിയാണ് മഠത്തിൻ്റെ പ്രവർത്തനങ്ങളെന്ന് സ്വാമി നിത്യചൈതന്യ പറഞ്ഞു. നിരവധി പദ്ധതികൾ മഠം നടപ്പാക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആയുർവേദ പ്രചാരണം. 4 ആയുർവേദ പദ്ധതികൾ തയ്യാറായിട്ടുണ്ട്. ഔഷധ കൃഷി ഉൽപ്പന്നങ്ങൾ വിപണനം, മെഡിക്കൽ കോളേജും ചികിത്സയും, ഔഷധ കൃഷി ഉൽപ്പാദനം വിപണനം എന്നിവ തൊഴിൽ അധിഷ്ഠിതമാണ്. മെഡിക്കൽ കോളേജും ഗവേഷണ കേന്ദ്രവും പദ്ധതിയിലുണ്ട്. തെങ്കാശിയിൽ 200+ ഏക്കർ സ്ഥലം കണ്ടെത്തി. പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങും. ശ്രീനാരായണ ദർശൻ വേൾഡ് പാർലമെൻറ്. ഭാരതീയ വേദാന്തം അധിഷ്ഠിതമായ ജനാധിപത്യ ഭരണ സംവിധാനം സജ്ജമാക്കുക മഠത്തിൻ്റെ പദ്ധതിയാണ്. വേദാന്ത അധിഷ്ഠിതമായ യുവതലമുറയെ വളർത്തണം. അഴിമതിക്കും സ്വജനപക്ഷപാതം എന്നിവ ഇല്ലാതെ സമൂഹം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ഗുരുദേവ ദർശനം രാജ്യ ഭരണ സംവിധാനത്തിലേക്കും പകരണം. ഇതിന് ശ്രീനാരായണ ദർശൻ വേൾഡ് പാർലമെൻറ് സജ്ജമാക്കും. സ്ഥലം കണ്ടെത്തി പാർലമെൻറ് സംവിധാനം ഒരുക്കും. സിവിൽ സർവീസ് അക്കാദമി അതിൻ്റെ പേരിൽ ഭാഗമായി ആരംഭിക്കും. ജാതിമത ഭേദമില്ലാതെ 100 ഒരു ബാച്ചിൽ പ്രവേശനം നൽകും. സിവിൽ സർവീസ് പരിശീലനത്തിൽ ഒരു ഭാഗം ശ്രീനാരായണ ഗുരുദേവ ദർശനമായിരിക്കും. പ്രിലിമിനറി പാസ്സായി 10% സിവിൽ സർവീസിലെത്തിയാൽ അവർ മൂല്യബോധമുള്ളവരായിരിക്കും. അവർ ജനങ്ങളെയും പ്രശ്നങ്ങളെയും ഭരണ സംവിധാനത്തെയും കരുണയോടെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരാകും. മറ്റു മേഖലകളിലേക്ക് പോകുന്ന 90% ശ്രീനാരായണ ഗുരുദേവ ദർശനം സൂക്ഷിക്കുമ്പോൾ ഭരണ സംവിധാനത്തിനും ഗുണപരമായ മാറ്റങ്ങളുണ്ടാകും. ഇന്ത്യൻ ജനാധിപത്യത്തെ കാർന്നു തിന്നുന്ന അഴിമതി, സ്വജനപക്ഷപാതം, ജാതീയതയും മതപരമായ വിവേചനം എന്നിവയില്ലാത്ത സമൂഹത്തിലേക്ക് മാറ്റുകയാണ് അടിസ്ഥാന ലക്ഷ്യം. ഗുരു സന്ദേശങ്ങൾ സ്വീകരിച്ച് ഭരണക്രമത്തിൽ ജനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ശ്രീനാരായണീയ പരിവാർ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. വർഷത്തിൽ 10 പാർലമെൻറ് സമ്മേളിക്കും. സിവിൽ സർവീസുകാർ മുതൽ അടിസ്ഥാന ജനവിഭാഗങ്ങൾ വരെ സമൂഹത്തിൻ്റെ മുഴുവൻ മേഖലകളിലുള്ളവർ പാർലമെൻറ്റിൽ പങ്കാളിയാകും. അവരിലൂടെ ഗുരുദർശനം ആധുനിക കാലത്ത് എങ്ങനെ പ്രസക്തമാണ്, പ്രായോഗികമാണ് എന്നാകും ചർച്ച ചെയ്യുക. ഗുരുദർശനം അടിസ്ഥാനമാക്കി സമൂഹത്തെ എങ്ങനെ നയിക്കാമെന്ന ഗുണപരമായ ചിന്തകളും പാർലമെൻറ്റിൽ നടക്കും. ഗുരുദർശനം ശാസ്ത്രീയമായി ചർച്ച ചെയ്ത് നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരുകൾക്ക് സമർപ്പിക്കും. ഭരണക്രമം മുകൾ തട്ടിൽ നിന്നാണ് നന്നാവേണ്ടത്. സാധാരണക്കാർ മാതൃകയാക്കുന്നത് തന്നേക്കാൾ മുകളിലുള്ളവരെയാണ്. നന്മ, സാമൂഹ്യ പ്രതിബദ്ധത തുടങ്ങിയവ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിലും അവിടെ എത്താൻ ശ്രമിക്കുന്നവരിലും എത്തിക്കുകയാണ് ലക്ഷ്യം. അതുവഴി സമൂഹത്തോട് കടപ്പാടുള്ളവരെ സൃഷ്ടിക്കാനാകും. ദക്ഷിണേന്ത്യ കർമ്മരംഗം. മഹാരാഷ്ട്ര മുതൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം പ്രവർത്തനം വിപുലമാക്കാൻ മഠം പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. കർണാടകയിലെ ബംഗളൂരു ജയനഗറിൽ മഠത്തിൻ്റെ ഓഫീസ് തുറന്നു. അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം പദ്ധതി തയ്യാറാക്കി വരികയാണ്. കന്നഡ സ്വദേശികളാണ് അതിനായി നടപടികൾ ഏകോപിപ്പിക്കുന്നത്. മാവേലിക്കര കൊട്ടാരത്തിൻ്റെ ഭാഗമായി അടൂരിലുള്ള കെട്ടിടം പഠനത്തിന് ലഭിച്ചിട്ടുണ്ട്. അവിടെ ധ്യാനകേന്ദ്രം ആക്കി മാറ്റും. പഠനവും പഠിപ്പിക്കലുമാണ് മഠം ചെയ്യുന്നത്. പരമാവധി പേർക്ക് പഠിക്കാൻ സൗകര്യം നൽകും. അവരിലൂടെ രാജ്യത്ത് വിദേശങ്ങളിലും ഗുരുദർശനം പ്രചരിക്കപ്പെടണം. ഗുരുദേവ ആപ്പ് സമഗ്രതയോടെ ആധുനിക സാങ്കേതിക വിദ്യകളെ ഗുരുദേവ ദർശനങ്ങൾ ആഗോളതലത്തിൽ പ്രചരിപ്പിക്കാൻ മൊബൈൽ ആപ്ലിക്കേഷൻ വൈകാതെ പുറത്തിറങ്ങും. മഠത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഗുരുദേവ ദർശനങ്ങൾ, പ്രഭാഷണങ്ങൾ, കൃതികൾ തുടങ്ങിയവ ആപ്പിൽ ഉൾപ്പെടുത്തും. മഠത്തെയും ഗുരുദേവനെയും അറിയുവാനും പഠിക്കുവാനും പിന്തുടരാനും കഴിയുന്നതാണ് ആപ്പുകൾ. പ്രാഥമിക ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു. മഠത്തിൻ്റെ വെബ്സൈറ്റിലൂടെയും ഗുരുദർശനങ്ങളും കാഴ്ചപ്പാടും അവതരിപ്പിക്കും. ഗുരുദേവൻ ജീവിച്ചിരുന്നപ്പോൾ നടരാജഗുരു ആരംഭിച്ച ധർമ്മം എന്ന പ്രസിദ്ധീകരണം ഗുരുധർമ്മം എന്ന പേരിൽ പുനഃപ്രസിദ്ധീകരിക്കും. മലയാളം, തമിഴ് ഭാഷകൾ ഒരുമിച്ചുള്ളതാണ് പ്രസിദ്ധീകരണം. പിന്നീട് ഇംഗ്ലീഷ് ഭാഷയും ഹിന്ദിയും ഉൾപ്പെടുത്തും. സ്വാമി വിദ്യാനന്ദ സ്മാരകം. സ്വാമി വിദ്യാനന്ദയുടെ സ്മാരകം തെങ്കാശിയിൽ സ്ഥാപിക്കും. 2026 ഫെബ്രുവരി 10 സ്വാമിയുടെ 1st സമാധി ദിനത്തിൽ സ്മാരകം തുറക്കും. ബ്രഹ്മവിദ്യാലയം, ഗുരുദേവ ക്ഷേത്രം, പ്രാർത്ഥനാലയം തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് സ്മാരകം. തമിഴ് ജനതയെ മൃഗബലി പോലുള്ള അനാചാരങ്ങളിൽ നിന്നും പിന്മാറ്റാനും കഴിയുന്ന പ്രവർത്തനവും നടത്തും. 2026 ഫെബ്രുവരി 10 ഒരു വർഷം തമിഴ് സമൂഹത്തിൽ പ്രചരണം നടത്തും. 5000 ഗ്രാമങ്ങളിൽ ഗുരുദേവ ദർശനങ്ങൾ എത്തിക്കുന്ന ബൃഹത്തായ പദ്ധതിയാണിത്. തുടർന്ന് പോണ്ടിച്ചേരി, കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് ഗ്രാമങ്ങളിലും പ്രചാരണം നടത്തും. തമിഴ് ഗ്രാമങ്ങളിൽ ക്യാമ്പുകൾ ഉൾപ്പെടെ ചികിത്സാ പദ്ധതികളും നടപ്പാക്കും. ഗ്രാമങ്ങളിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കും. സൗജന്യ വിദ്യാഭ്യാസ പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. പിന്നാക്കം നൽകുന്ന ഗ്രാമങ്ങളിലെ 5 കുട്ടികൾ ഉന്നത പഠനത്തിന് സൗകര്യം ഒരുക്കി നൽകാനുള്ള സാധ്യത വിനിയോഗിക്കും. സ്വാമി വിദ്യാനന്ദയുടെ സ്മരണയ്ക്ക് കേരളത്തിൽ പദ്ധതി നടപ്പാക്കും. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിലും അമ്മയുടെ വീട് അടൂർ പറക്കോട്ടുമാണ്. ഇലന്തൂരിലും പറക്കോട്ടിനുമിടയിൽ നടപ്പാക്കാനുള്ള പദ്ധതി ആലോചന അവസാനഘട്ടത്തിലാണ്. ശിവഗിരി മഠം ഉൾപ്പെടെ മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനാൽ കേരളത്തിൽ മറ്റ് പദ്ധതികളില്ല. സ്വാമി വിദ്യാനന്ദ ഏൽപ്പിച്ച ദൗത്യപ്രകാരം രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഗുരുദേവ ദർശനം പ്രചരിപ്പിക്കുന്നതിനാണ് പ്രാധാന്യം നൽകുക. ശിവഗിരി ദിവ്യപാദം. ശിവഗിരി മഠവുമായി പൊക്കിൾക്കൊടി ബന്ധമാണ് തുടരുന്നതെന്ന് സ്വാമി നിത്യചൈതന്യ പറഞ്ഞു. ശിവഗിരിയിലെ സ്വാമിമാർ ആരാധ്യനായ ഗുരുക്കന്മാരാണ്. സ്വാമി സച്ചിദാനന്ദ, സ്വാമി ശുഭാംഗാനന്ദ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. വത്തിക്കാനിൽ നടത്തിയ സമ്മേളനം, ഡൽഹിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത സമ്മേളനം തുടങ്ങിയ അന്താരാഷ്ട്ര തലത്തിൽ ശിവഗിരി മഠത്തിന് ശ്രദ്ധയും പ്രാധാന്യവും നൽകുന്നതാണ്. മനസ്സുകൊണ്ട് എപ്പോഴും ശിവഗിരി മഠത്തിനൊപ്പമാണ് ഞങ്ങൾ. മഠം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ എപ്പോഴും സന്നദ്ധതയും സന്തോഷവും ഉണ്ട്. ശ്രീശ്രീ രവിശങ്കറിനെ സന്ദർശിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് ആചാര്യൻ ശ്രീശ്രീ രവിശങ്കറുമായി കൂടിക്കാഴ്ച നടത്താനും സംവദിക്കാനും സ്വാമി നിത്യചൈതന്യയ്ക്ക് അവസരം ലഭിച്ചു. ബംഗളൂരുവിലെ രവിശങ്കറിൻ്റെ ആസ്ഥാനത്തായിരുന്നു കൂടിക്കാഴ്ച. നാരായണ ഗുരുദർശനം പ്രചരിപ്പിക്കുന്ന ആളല്ലേ കാണണം എന്നാണ് രവിശങ്കർ പറഞ്ഞത്. ഗുരുദേവ ദർശനങ്ങളെക്കുറിച്ച് 1 മണിക്കൂറോളം രവിശങ്കർ കേട്ടിരുന്നു. ഗുരുദേവൻ രചിച്ച പുസ്തകങ്ങൾ അദ്ദേഹം സ്വീകരിച്ചു. സന്യാസിയായ പൊതുപ്രവർത്തകൻ. പൂർവാശ്രമത്തിൽ വിദ്യാർത്ഥി കാലം മുതൽ സംഘടനാ പ്രവർത്തനം സ്വാമി നിത്യചൈതന്യയുടെ ജീവിത ഭാഗമായിരുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിച്ചു. സംഘർഷാത്മകമായ മനസ്സായിരുന്നു അന്ന്. അത് സന്യാസത്തിലേക്കുള്ള യാത്രയാണെന്ന് അന്ന് തിരിച്ചറിഞ്ഞില്ല. പിതാവ് പത്മനാഭൻ സന്യാസം സ്വീകരിച്ചിരുന്നു. ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട് സന്യാസമാണ് തൻ്റെ നിയോഗമെന്ന് തിരിച്ചറിവ് സമ്മാനിച്ചതായി സ്വാമി പറഞ്ഞു. മുതിർന്ന സന്യാസിയും ബ്രഹ്മവിദ്യാലയത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥിയുമായ സ്വാമി വിദ്യാനന്ദയുമായി പരിചയപ്പെട്ടു. ആരാധ്യനായ ഗുരുവായി മാറി. അപ്പോഴും വിന്യാസം മനസ്സിലുണ്ടായിരുന്നില്ല. 2010 അദ്ദേഹവുമായി ആത്മീയമായി കൂടുതൽ അടുത്തു. മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ സ്വാമിയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കരുത്തായി. ഗുരുദേവ ദർശനത്തിൻ്റെ സമ്പൂർണ്ണതയെക്കുറിച്ച് സ്വാമി വിദ്യാനന്ദ സംസാരിച്ചു. സങ്കീർണമായ എല്ലാ മനസ്സുകൾക്കും ശാന്തി പകരാൻ കഴിയുന്ന ദർശനമാണ് ഗുരുദേവൻ്റേതെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. സന്യാസത്തിലേക്ക് തിരിയാൻ വഴിതെളിച്ചത് സ്വാമി വിദ്യാനന്ദ പകർന്ന അറിവാണ്. സ്വാമി വിദ്യാനന്ദ തെങ്കാശിയിൽ സ്ഥാപിച്ച മഠത്തിലെ ബ്രഹ്മവിദ്യാലയത്തിലെ ആദ്യ ബാച്ചിൽ പഠനം ആരംഭിച്ചു. 8 പേർ 8 വർഷത്തിലധികമായി പഠിച്ചു. ദീക്ഷ ലഭിച്ചത് സ്വാമി നിത്യ ചൈതന്യയ്ക്ക് മാത്രമാണ്. 2021 സന്യാസ ദീക്ഷ ലഭിച്ചു. തെങ്കാശിയിൽ തുടരാൻ സ്വാമി വിദ്യാനന്ദ നിർദ്ദേശിച്ചത് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു. ഗുരുദേവൻ്റെ ചെങ്കോട്ട തെങ്കാശി യാത്ര 100 വർഷം പിന്നിടുന്ന ഘട്ടത്തിലായിരുന്നു ദൗത്യം. യാത്രയുടെ സ്മാരകം വേണമെന്ന കാഴ്ചപ്പാടിൽ ആണ് നിമിത്തമായത്. ആടിമാസത്തിലെ 30 ദിവസം ഗുരുദേവൻ കുറ്റാലം ക്ഷേത്രത്തിലാണ് ചെലവഴിച്ചിരുന്നത്. ഗുരുദേവൻ്റെ സ്മാരകമെന്ന നിലയിലാണ് തെങ്കാശിയിൽ മഠം സ്ഥാപിച്ചത്. ശ്രീശ്രീ ദക്ഷിണമൂകാംബിക എന്നാണ് സ്ഥാപിച്ചപ്പോൾ മഠത്തിന് പേരിട്ടത്. ശിവഗിരി ശാരദാദേവിയെ ധ്യാനിച്ചാണ് ദക്ഷിണമൂകാംബിക എന്ന പേരിട്ടത്. ഗുരുദേവൻ്റെ പേര് കൂടി ചേർക്കണമെന്ന് സ്വാമി വിദ്യാനന്ദ ആഗ്രഹിച്ചു. ശ്രീനാരായണ ഗുരുകുലം എന്നുകൂടി ചേർത്തു. സ്വാമി വിദ്യാനന്ദയുടെ സമാധിക്ക് ശേഷം ദക്ഷിണമൂകാംബിക, ദക്ഷിണകാശി, വിദ്യാനന്ദ ഗിരി മഠം, ശ്രീനാരായണ ഗുരുകുലം എന്ന് പേരുമാറ്റി. ഹൈന്ദവർ മാത്രമല്ല, ക്രൈസ്തവരും മുസ്ലിങ്ങളും ഉൾപ്പെടെ മഠത്തിൻ്റെ വളർച്ചയ്ക്കായി പ്രവർത്തിക്കുന്നുണ്ട്. ട്രസ്റ്റിമാരിൽ എല്ലാ വിഭാഗങ്ങളുമുണ്ട്. എല്ലാവരുടെയും കരുത്ത് ശ്രീനാരായണ സന്ദേശങ്ങളാണ്.